الرحيم والغزوة الكبرى التي ببدر في الصوم في سابع عشر الشهر.
بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. സഹോദരങ്ങളെ, ഈ നശീദിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന അൽ-ഉർജൂസത്തുൽ മിഇയ എന്ന കവിതയുടെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ, ഇസ്ലാമിക ചരിത്രത്തിലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഗസ്വത്തു ബദർ, ബദർ യുദ്ധത്തിന്റെ ചരിത്രമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ബദറിന്റെ ശ്രേഷ്ഠതകളാണ് നമ്മൾ അവസാനം പറഞ്ഞത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടപ്പോൾ, ബദറിൽ പങ്കെടുക്കാൻ സാധിക്കാതെ ബദറിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുക്കാൻ സാധിക്കാതെ ഉദുറോടെ, അഥവാ പങ്കെടുക്കാതിരിക്കാനുള്ള ഒഴിവ് കഴിവോടെ വിട്ടുനിന്നിരുന്ന, ബദറിൽ പങ്കെടുക്കാത്ത ചില സഹാബിമാർ ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരായ ചില സഹാബിമാർ അവരിലുണ്ട്. അവരിലൊരു സഹാബിയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഏറെ ശ്രേഷ്ഠതകളുള്ള സഹാബിമാരിൽ ഒരാളാണ്. അബൂബക്കറും ഉമറും കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ ഉസ്മാനാണ്, ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവാണ് ഉസ്മാൻ. ഒരു മകൾ മരിച്ചതിനു ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത മകളെ ഉസ്മാൻ വിവാഹം ചെയ്തു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ചരിത്രത്തിൽ ഒരു നബിയുടെയും രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാനുള്ള, അതിനുള്ള തൗഫീഖ് ലഭിച്ച ഒരാളുണ്ടായിട്ടില്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അല അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക, മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരാളുടെ മുന്നിൽ ഞാൻ ലജ്ജ കാണിക്കേണ്ടതില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിയാണ് ഉസ്മാൻ. ദുന്നുറൈൻ എന്നറിയപ്പെടുന്നു. ദുന്നുറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ആൾ, അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പെൺമക്കളുടെ ഭർത്താവ്. അബൂബക്റിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ സ്വർഗത്തിലാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരിടത്ത് ഒരു കിണറിന്റെ ഭാഗത്ത്, അതിലേക്ക് രണ്ട് കാലുകൾ വിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഒരു സഹാബി അങ്ങോട്ട് കടന്നു വന്നു. അവിടേക്ക് കയറാൻ ഒരു കവാടമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ നബിയുടെ പാറാവുകാരനാകും. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നു. അപ്പോൾ അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരുന്നു. അവിടെ കാത്തുനിന്ന് അവിടെ നിന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, അതാ അബൂബക്കർ വരുന്നു, കയറാൻ അനുവാദം കൊടുത്തോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദൻഹു, കയറാൻ അനുവാദം കൊടുക്കോ, ബഷീർഹു ബിൽ ജന്ന, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുക. അബൂബക്കർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് അതുപോലെ കാലുകളിട്ട് ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് അനുവാദം ചോദിക്കാൻ, ഈ സഹാബി പറഞ്ഞു, നബി, ഉമർ കയറാൻ അനുവാദം ചോദിക്കുന്നു, അനുവാദം കൊടുക്കട്ടെ. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദൻഹു ബഷീർഹു ബിൽ ജന്ന, കയറാൻ അനുവാദം കൊടുക്കുക, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുക. അത് കഴിഞ്ഞ് ഉസ്മാൻ വരികയാണ്. ഈ സഹാബി അനുവാദം ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദൻഹു ബഷീർഹു ബിൽ ജന്ന അലാ ബൽവ തുസീബു, കയറാൻ അനുവാദം കൊടുക്കുക, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുക. പരീക്ഷണങ്ങൾ ദുനിയാവിൽ അനുഭവിച്ചതിനു ശേഷം ഉസ്മ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓരോരുത്തരും ഇത് കേട്ടപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടാണ് കയറിയത്. ഉസ്മ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവിനാണ് സ്തുതി, അള്ളാഹുവിനോടാണ് സഹായം തേടാനുള്ളത്. അഥവാ ദുനിയാവിൽ വലിയ പരീക്ഷണങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേരിട്ടിട്ടുണ്ട്. ഷഹീദായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മിസ്റിൽ നിന്ന് വന്ന ഫിത്നയുടെ പല ആളുകളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞു. ഉസ്മാൻ വെള്ളം കൊടുത്തില്ല. കാരണം ഉസ്മാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി റൂമ കിണർ വിലക്ക് വാങ്ങി വഖഫ് ചെയ്ത ഉസ്മാനാണ്. അത് വാങ്ങിയവർക്ക് സ്വർഗമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചെയ്തത് ഉസ്മാനാണ്. ജയ്ഷുൽ ഉസ്ര, അഥവാ പ്രയാസകരമായ ഘട്ടത്തിലെ ഒരു സൈന്യത്തെ, തബൂക്കിലെ സൈന്യത്തെ അതിനുവേണ്ട ചെലവുകൾ ഒരുക്കിയ ആൾക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് ചെലവ് കൊടുത്തത് ഉസ്മാനാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വെള്ളം അത് അവർക്ക് ലഭിക്കാനായി വലിയ വില കൊടുത്ത കിണർ വാങ്ങിയ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അവസാനം ആളുകൾ വെള്ളം കൊടുക്കുന്നില്ല. നോക്കൂ നിങ്ങൾ എത്ര വലിയ പരീക്ഷണമാണ്, എത്ര വലിയ പരീക്ഷണമാണ്. എന്നിട്ട് അവർ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ ഒരുമ്പെടുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർ കൊല്ലാനുള്ള അവരുടെ ചർച്ച കേട്ടപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൂന്ന് കാര്യത്തിലല്ലാതെ ഒരു മുസ്ലിമിന്റെ രക്തം അനുവദനീയമാവുകയില്ല. വിവാഹിതനായിരിക്കെ വ്യഭിചരിക്കുക, ഒരാളെ കൊലപ്പെടുത്തുക, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുസ്ലിമായിട്ട് പിന്നൊരിക്കലും മുർത്തദായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല, ഞാൻ ഇസ്ലാമിലോ ജാഹിലിയത്തിലോ വ്യഭിചരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. കുഞ്ഞുങ്ങൾ ജാഹിലിയത്തിൽ പോലും മദ്യം തൊടാത്ത, ജാഹിലിയത്തിന്റെ അതുപോലുള്ള വൃത്തികേടുകൾ സ്പർശിക്കാത്ത മഹാനായ സഹാബിയായിരുന്നു അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവസാനം നോമ്പുകാരനായിരിക്കെ ആ കുഴപ്പക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വാളുകൊണ്ട് വെട്ടുകയാണ്. അന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന് സ്വപ്നം കണ്ടിരുന്നു. നോമ്പുകാരനാണ്. സ്വപ്നത്തിൽ നബിയും അബൂബക്കറും ഉമറുമാണ്. അവർ പറഞ്ഞു, അഫ്തർ ഇന്ദന ഉസ്മാൻ, ഉസ്മാൻ നോമ്പുതറ നമ്മുടെ അടുത്താക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് കൊല്ലപ്പെട്ടു. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഖുർആനുമായുള്ള ബന്ധം അത് അപാരമായ ബന്ധമാണ്. ഖുർആൻ ഒരു മുസ്ഹഫിൽ, തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കുകയും ബാക്കിയുള്ളവ ഒഴിവാക്കാൻ വിശാല വിസ്തൃതമായ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ കൽപ്പന കൊടുക്കുകയും ചെയ്ത സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ തഫ്സീറിൽ പറഞ്ഞു, ആ ബറക്കത്ത് കൊണ്ട്, ഖലീഫയുടെ ഖുർആൻ പാരായണത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം വിസ്തൃതമായതുപോലെ, പല പല വിദൂര ദിക്കുകളിൽ നാടുകളിൽ ഇസ്ലാം എത്തിയതുപോലെ മറ്റുള്ള കാലത്ത് എത്തിയിട്ടില്ല. അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖുർആൻ പാരായണത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ആ നോക്കൂ, അവസാനവും അങ്ങനെ തന്നെയാണ്. കാരണം ഒരാളുടെ അമൽ എങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരിക്കും അന്ത്യവും. ഇങ്ങനെ പറയാറുണ്ട്, മൻ ആശാ അലാ ഷൈഇൻ മാ ചാലി, ഒരാൾ എന്തിനാണോ ജീവിച്ചത് അങ്ങനെയാണ് മരിക്കുക. ഉസ്മാൻ റളിയല്ലാഹുവിന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക മരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തിന്റെ ഭാഗത്തെത്തിയപ്പോൾ കൊല്ലപ്പെട്ടു. ആ ആയത്തിന് മുകളിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ രക്തം പതിഞ്ഞു. ആ മുസ്ഹഫ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്തിന് മുകളിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ രക്തം പതിഞ്ഞതായി. അങ്ങനെയുള്ള ഏറെ ശ്രേഷ്ഠതകളുള്ള സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ മഹാനായ സഹാബിയുടെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദറിൽ പങ്കെടുത്തിരുന്നില്ല. നോക്കൂ, മിസ്റിൽ നിന്ന് ഒരാൾ ഒരിക്കൽ ഹജ്ജിന് വന്നു. എന്നിട്ട് അയാൾ അവിടെ ഇരിക്കുന്ന ചില ആളുകൾ കണ്ടപ്പോൾ ചോദിച്ചു, മൻ ഹൗലായിൽ ഖൗം, ഇവരാരാണ്? അവർ പറഞ്ഞു, ഹൗലായി ഖുറൈഷ്, ഇത് ഖുറൈഷികളാണ്. ഫമൻ ശൈഖു ഫീഹിം, ഇവരിൽ മുതിർന്നയാൾ ആരാണ്? അപ്പൊ അവർ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമർ. അബ്ദുല്ലാഹിബ്നു ഉമർ ആണ് സഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമർ. അപ്പൊ മിസ്റിൽ നിന്ന് വന്ന ആൾ ചോദിക്കുക, മിസ്റിലെ അവിടെ നിന്ന് വന്ന ഫിത്നയുടെ കുഴപ്പത്തിന്റെ ആളുകളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയത്. അവിടെ ഉസ്മാനെ കുറിച്ച് ഇല്ലാത്തത് പലതും പ്രചരിച്ചിട്ടുണ്ടാകും എന്നത് ഉറപ്പാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ചോദിക്കാനാണ് ഇയാൾ മിസറിൽ നിന്ന് വന്നത്. എന്നിട്ട് ഇബ്നു ഉമറിനോട് ചോദിച്ചു, ഇബ്നു ഉമർ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഒന്ന്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉഹുദിൽ പിന്തിരിഞ്ഞോടിയിട്ടുണ്ടോ? ഇബ്നു ഉമർ പറഞ്ഞു അതെ. ഇയാൾ വീണ്ടും ചോദിച്ചു, ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്നാണോ? ഇബ്നു ഉമർ പറഞ്ഞു അതെ, ഇല്ല, ബദറിൽ പങ്കെടുത്തിട്ടില്ല. അയാൾ വീണ്ടും ചോദിച്ചു, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ബൈഅത്തു റിദ്വാൻ എന്ന സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രതിജ്ഞയിൽ അതിൽ പങ്കെടുത്തവർക്ക് സ്വർഗമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ടുണ്ടോ ഉസ്മാൻ? ഇബ്നു ഉമർ പറഞ്ഞു ഇല്ല. ഇയാൾ പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അയാൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി തിരിച്ചു പോകാൻ ഒരുങ്ങിയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തആൽ ഇങ്ങോട്ട് വാ, ഉബൈനില്ലക്, ഞാൻ നിനക്ക് വിവരിച്ചു തരാം, കാര്യം വിശദീകരിച്ചു തരാം, മനസ്സിലാക്കി തരാം. അമ്മ ഫിറാറുഹു യൗമ ഉഹജ്, ഉഹജ്ജിൽ അദ്ദേഹം പിന്തിരിഞ്ഞോടിയതാകട്ടെ. ഫഇന്നഹു ഫഅശ്ഹദു അന്നല്ലാഹ അഫാ അൻഹു വഗഫറ ലഹു, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട്, വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഉഹുദിൽ പിന്തിരിഞ്ഞോടിയ സഹാബത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? അള്ളാഹു ആണ്. ഖുർആനിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ആലെ ഇമ്രാൻ എടുത്തു നോക്കുന്നേ, ഉഹുദിനെ കുറിച്ചുള്ള ധാരാള കണക്കിന് ആയത്തുകൾ നോക്കൂ, അതിൽ കാണാം. എന്നിട്ട് പറഞ്ഞു, വഅമ്മ തഗയ്യുബുഹു അൻ ബദർ, ബദറിൽ ഉസ്മാൻ പങ്കെടുക്കാത്തതാകട്ടെ. ഫഇന്നഹു കാനത് തഹ്തഹു ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാനത് മരീദാ, അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മകളുണ്ടായിരുന്നു, അവർ രോഗിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസ്മാനോട് പറഞ്ഞു, ഇന്നലക അജ്റ റജുലൻ മിമ്മൻ ഷഹിദ ബദ്റൻ വസഹ്മ, ഇന്നലക അജ്റ റജുലൻ മിമ്മൻ ഷഹിദ ബദ്റൻ വസഹ്മ, ഉസ്മാൻ നിനക്ക് ബദറിൽ പങ്കെടുത്തവന്റെ പ്രതിഫലമുണ്ട്, യുദ്ധാർജിത സ്വത്തിലെ ഓഹരിയുമുണ്ട്. ബദറിൽ ഉസ്മാൻ റളിയല്ലാഹു പങ്കെടുത്തിട്ടില്ല, പക്ഷെ ബദറിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം ആർക്കുണ്ട്? ആർക്കുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു, പ്രതിഫലം മാത്രമല്ല സഹമുമുണ്ട്, യുദ്ധാർജിത സ്വത്തിലെ ഓഹരി അത് അതിൽ പങ്കെടുത്ത സൈനികർക്കുണ്ട്. അത് ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ കഴിഞ്ഞു വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പരം എന്ത് സാക്ഷ്യം വേണം? وأما تغيبه عن بيعة الرضوان بيعة الرضوان عثمان പങ്കെടുക്കാത്തതാകട്ടെ. فلو كان احد اعز ببطن مكه من عثمان لبعثه مكانه, عثمان قال മക്കക്കാർക്കിടയിൽ ഇത്ര സ്ഥാനമുള്ള ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരിയുമായിരുന്നെങ്കിൽ അയാളെ പറഞ്ഞേക്കുമായിരുന്നു, ഉസ്മാനെ പറഞ്ഞേക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ബയഅത്തു റിദ്വാൻ ഉണ്ടായത് തന്നെ എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉംറക്കായി പുറപ്പെട്ടു, പക്ഷെ ഉംറ നടന്നില്ല. അതിനു മുമ്പ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം യുദ്ധമുണ്ടാകാതിരിക്കാൻ, ഖുറൈശികളുമായി സംസാരിക്കാൻ ഞങ്ങൾ യുദ്ധത്തിന് വന്നതാണ്, ഉംറക്ക് വന്നതാണ് എന്ന കാര്യം പറയാൻ ഉസ്മാനെ പറഞ്ഞേച്ചു, മക്കാർക്കിടയിലേക്ക് ഖുറൈശികൾക്കിടയിലേക്ക് പറഞ്ഞേച്ചു. ഉസ്മാനെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് ഉമറിനെ പറഞ്ഞേക്കാനുള്ള ചർച്ച വന്നപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, ഖുറൈശികൾക്കറിയാം എനിക്ക് അവരോടുള്ള ശിദ്ദത്ത് എത്രയാണ്, എന്റെ അവരോടുള്ള പരുഷ നിലപാട്, കടുത്ത നിലപാട് എത്രയാണെന്ന് അവർക്കറിയാം, അതുകൊണ്ട് എന്നെ അവർ കിട്ടിയ വെറുതെ വിടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റളിയല്ലാഹുവിനെ പറഞ്ഞേച്ചു. ഉസ്മാനെ ഖുറൈശികൾ കൊന്നുകളഞ്ഞു എന്നൊരു കിംവദന്തി മുസ്ലിമീങ്ങൾക്കിടയിൽ പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങളോട് ബൈഅത്ത് വാങ്ങി, മരണം വരെ അവരോട് യുദ്ധം ചെയ്യും. ഉസ്മാനെ കൊന്നതൊരു പ്രതികാരമാണ്. ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെയ്ത ആ ബൈഅത്ത് റിദ്വാൻ ഉണ്ടായത് തന്നെ. പിന്നെയാണ് ഉസ്മാൻ അതിൽ പങ്കെടുക്കും. ഉസ്മാൻ പിന്നെ എങ്ങനെ ഉണ്ടാകും? റളിയല്ലാഹു അൻഹു വകാന ബൈഅത്തു റിദ്വാൻ, ബൈഅത്തു റിദ്വാന്റെ സ്ഥിതി അതാണ്. വകാനത് ബൈഅത്തു റിദ്വാൻ ബഅദമ ദഹബ ഉസ്മാൻ ഇലാ മക്ക, ഞാൻ മക്കയിൽ പോയപ്പോഴാണ് ബഅത്തു റിദ്വാൻ ഉണ്ടായത്. മാത്രമല്ല, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിയദിഹിൽ യുംന, ഹാദിഹി യദു ഉസ്മാൻ ഫദറബ ബിഹാ അലാ യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഓരോരുത്തരോടും നബി ബൈഅത്ത് വാങ്ങുന്നുണ്ട്, പ്രതിജ്ഞ വാങ്ങുന്നുണ്ട് കയ്യിൽ കൈവച്ചുകൊണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലത് കൈ ഇടത് കൈയിന്മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ, ഉസ്മാന്റെ കൈയാണ്. ഉസ്മാനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് റിദ്വാനിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു ഉമർ ഈ ചോദിച്ചയാളോട് പറഞ്ഞു, ഇദ്ഹബ് ബിഹൽ ആന മഅക, ഇതും കൂടി പിടിച്ചിട്ട് പോയിക്കോ. മനസ്സിലായില്ലേ? നേരത്തെ വന്നിട്ട് മൂന്ന് ചോദ്യം ചോദിച്ചിട്ട് അതിനുള്ള ഒറ്റ വാക്കിലെ ഉത്തരവും വാങ്ങി പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിവരിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഇതിലെ മഹത്തരമായ പാഠം എന്താണ് സഹോദരങ്ങളെ? മഹാന്മാരായ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത ഇവിടെ നിൽക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത്രയും മഹത്തരമായ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണ് പല ആളുകളും ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? ഇത് വലിയ ഇതിൽ വലിയ പാഠമുണ്ട് നമുക്ക്. മുസ്ലിമീങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ നമുക്കുള്ള മാതൃക ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനുണ്ട്. ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ രൂപത്തിൽ പലരും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ സഹാബത്ത് രേഖപ്പെടുത്തിയ ഖുർആൻ അത് പകർത്തിയെഴുതാനും ബാക്കിയുള്ളത് കത്തിച്ചു കളയാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാ നാടുകളിലും നിർദ്ദേശം കൊടുത്തു. ഖുർആനിന്റെ സംരക്ഷണമാണ്. പക്ഷെ അത് നേരെ ദുരാരോപണമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നേരെ ഈ ഫിത്നയുടെ കക്ഷികൾ പറയുണ്ടായി, ഖുർആൻ കത്തിച്ചു കളഞ്ഞു വന്നു. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഏറ്റവും ഖൈറായ ഒരു കാര്യത്തെ ഷർറായ രൂപത്തിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നോക്കൂ. പറഞ്ഞു വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാത്ത സഹാബിമാരിൽ ഒരാളാണ്. ഉദ്രോടെ, വ്യക്തമായ കാരണത്തോടെ, വ്യക്തമായ ഒഴിവ് കഴിവോടെ മഹാന്മാരായ ചില സഹാബിമാർ ബദറിൽ പങ്കെടുത്തിട്ടില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ കഥ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പറഞ്ഞുപോയിരുന്നു ബദറിൽ പങ്കെടുക്കാത്തത്. അതുപോലെ നോക്കൂ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദറിൽ പങ്കെടുക്കാത്ത ഒരു സഹാബിയാണ് ഹുദൈഫയും റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവ് യമാനും, യമാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മറ്റൊന്നാണ്. ഇവർ രണ്ടുപേരും ഒരു യാത്രയിലായിരിക്കെ ഖുറൈശികൾ അവരെ പിടികൂടി. എന്നിട്ട് വിട്ടേക്കാൻ വേണ്ടി ഒരു കരാർ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിന്റെ അരികിൽ ചെന്നാൽ മുഹമ്മദിന്റെ കൂടെ നമുക്കെതിരിൽ വരാൻ പാടില്ല. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലെത്തി കാര്യം പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫീ ലഹും ബിഅഹ്ദിഹിം വനസ്തഈനുല്ലാഹു അലൈഹി, അവരോട് നമ്മൾ ചെയ്ത കരാർ നമ്മൾ പാലിക്കും, അഥവാ നിങ്ങൾ രണ്ടുപേരും യുദ്ധത്തിന് വരേണ്ടതില്ല. വനസ്തഈനുല്ലാഹു അലൈഹി, അവർക്കെതിരിൽ അള്ളാഹുവിനോട് നാം സഹായം തേടുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയും അവർ രണ്ടുപേരും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തില്ല. അതുപോലെ അഖബ ഉടമ്പടികളിലൊക്കെ പങ്കെടുത്ത, അഖബ ഉടമ്പടി എന്താണെന്ന് മുമ്പ് നമ്മൾ വിശദീകരിച്ചിരുന്നു, രണ്ട് അഖബ ഉടമ്പടികൾ, അതിലൊക്കെ പങ്കെടുത്ത സഹാബിമാരിൽ ചിലർ ബദറിൽ പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബദറിൽ അപ്പോൾ വാഹനം കയ്യിലുള്ളവർ വന്നാൽ മതി, മദീനയിൽ കുറച്ചകലെ പോയി അത് എടുത്തു വരട്ടെ എന്ന് അനുവാദം ചോദിച്ചവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടില്ല. കാരണം അത് പെട്ടെന്നുള്ള ഒരു പുറപ്പെടലായിരുന്നു. അങ്ങനെ അത് അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 310 ചില്ലറയും വരുന്ന മഹാന്മാരായ സഹാബികളും ആ ചരിത്ര സംഭവത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർപെടുത്തപ്പെട്ട ദിവസം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സഹാബിമാരും പുറപ്പെടുക. എന്താണ് അവരുടെ സ്ഥിതി? അവരിൽ അധിക പേരും ഒരു വാഹനമില്ലാതെ കാൽനടയായി പുറപ്പെട്ടവരായിരുന്നു. മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും എന്തില്ല, വാഹനമൃഗമില്ല. നടന്നിട്ടവർ പോവുകയായിരുന്നു, നടന്നിട്ടായിരുന്നു അവർ അധിക പേരും പോയിരുന്നു. 70 ഒട്ടകങ്ങൾ മാത്രമായിരുന്നു അവരുടെ കൈവശമുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്യും? അതിൽ ചിലർ കയറി കുറച്ച് ദൂരം സഞ്ചരിക്കും, എന്നിട്ട് പിന്നെ അവർ താഴെ ഇറങ്ങി വേറെ ചിലർ കയറി സഞ്ചരിക്കും. ഇങ്ങനെ അവർ സഞ്ചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ വാഹനപ്പുറത്ത് അലിയും അബൂ ലുബാബയും റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് സഹാബിമാരായിരുന്നു ഇങ്ങനെ മാറി മാറി കയറിയിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറാനുള്ള അതിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമാകുമ്പോ ഈ രണ്ടുപേരും ഈ രണ്ട് സഹാബിമാരും പറഞ്ഞു, ഇർകബ് യാ റസൂലുള്ളാഹ് ഹത്ത നംഷി അൻക, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ കയറിയാറ് ഞങ്ങൾ നടന്നോളാം. നബിയെ താങ്കൾ തന്നെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചോളൂ, ഞങ്ങൾ നടന്നോളാം എന്ന് ഈ രണ്ട് സഹാബിമാർ അലിയും അബൂ ലുബാബയും പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അൻതുമ ബിഅഖ്വാ മിന്നി വലാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ, മാ അൻതുമ ബിഅഖ്വാ മിന്നി, ഞാൻ വാഹനം പുറത്ത് പോകാൻ നിങ്ങൾ രണ്ടുപേരും നടക്കാനും നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നെക്കാളും ശക്തിയൊന്നുമില്ല, എന്നെക്കാളും ശക്തരൊന്നുമല്ല നിങ്ങൾ. വലാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ എനിക്കും ആവശ്യമുണ്ട്. എനിക്കാവശ്യമില്ലാത്തൊരു കാര്യമല്ല അതിൽ നിന്നൊരു ഗിന, അതാവശ്യമില്ലാത്ത സ്ഥിതി എനിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നോക്കൂ നിങ്ങൾ എവിടെ ഏത് ചരിത്രത്തിൽ ഈ ലോകത്തിന്റെ ഏത് ചരിത്രത്തിൽ അതിൽ ഏത് ഏടിൽ ഇങ്ങനെ ഒരു നേതാവിന് ഇങ്ങനെ ഒരു മാതൃകയെ കാണിച്ചു തരാൻ സാധിക്കും? ആർക്ക് കാണാൻ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മഹത്വമുള്ള ഒരു നേതാവും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നോക്കൂ, അങ്ങനെ അവർ പുറപ്പെടുകയാണ്. അവരുടെ കൂട്ടത്തിൽ കുതിരയുമായി കുതിരപ്പടയാളിയായി ഒരൊറ്റ ആൾ മാത്രമേ ഉണ്ടായിരുന്നു, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു. ബദറിൽ പോയ കുതിരപ്പുറത്ത് പോയ ഒരേ ഒരാൾ ആരാ? മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, ആ സഹാബിയായിരുന്നു കുതിരപ്പുറത്ത് പോയിരുന്നത്. നോക്കൂ, ഇങ്ങനെ എണ്ണത്തിലും ആയുധ ബലത്തിലുമെല്ലാം കുറവായിരുന്ന എണ്ണത്തിലും ആയുധ ബലത്തിലുമെല്ലാം ശത്രുക്കളെക്കാൾ പിന്നിലായിരുന്ന നമ്മുടെ മുൻഗാമികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ആരാണ് സഹായിച്ചത്? ആരാണ് സഹായിച്ചത്? അല്ലാഹു ആണ് സഹായിച്ചത്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൽ വഅൻതും അദില്ല, വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൽ, അള്ളാഹു നിങ്ങളെ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് ബിബദ്രിൽ ബദ്രിൽ വെച്ച്. വഅൻതും അദില്ല, നിങ്ങൾ വളരെ കുറഞ്ഞ ആളുകളായിരുന്നു. നിങ്ങളുടെ ശത്രുക്കളെ വെച്ച് നോക്കിയാൽ ശക്തിയില്ലാത്ത ശേഷിയില്ലാത്ത ആളുകളായിരുന്നു നിങ്ങൾ, പക്ഷെ അള്ളാഹു നിങ്ങളെ സഹായിച്ചു. വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രി വഅൻതും അദില്ല. നോക്കൂ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ യൗമ ബദ്രിൻ ഫീ 315 315 ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പുറപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാതുൻ ഫഹ്മിൽഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാതുൻ ഫക്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും, അല്ലാഹുവേ ഇതാ ഇവർ ചെരുപ്പില്ലാത്തവരാ നഗ്നബാധരാ, നീ ഇവരെ വാഹനപ്പുറത്തേറ്റണം, അല്ലാഹു ഇവർ വസ്ത്രമില്ലാത്തവരാ. അഥവാ സഹാബത്ത് അവർ വലിയ ധനികരായിരുന്നില്ല. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, സഹാബത്തിൽ ദരിദ്രരായ സഹാബികൾ, വസ്ത്രം അവർക്കില്ലാത്തത് കൊണ്ട് കുട്ടികൾ തുണി ചുറ്റുന്നത് പോലെ കഴുത്തിൽ കെട്ടിയിട്ട് ഒരു തുണി അതങ്ങനെ ശരീരത്തിൽ ചുറ്റി പിരടിയിൽ പിൻഭാഗത്ത്, ഹദീസിൽ അങ്ങനെ തന്നെ കാണാം, കുട്ടികൾ കെട്ടുന്നത് പോലെ പിരടിയിൽ കെട്ടിയിട്ട് നിസ്കരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നിൽ സ്ത്രീകൾ പിന്നിലാണല്ലോ, പുരുഷന്മാരുടെ പിന്നിലാണ് നിസ്കരിക്കുക. അവരോട് പറയപ്പെടാറുണ്ടായിരുന്നു, അവരോട് പറയുമായിരുന്നു, എന്ത് അവരോടുള്ള കൽപ്പന എന്താ, ഈ പുരുഷന്മാർ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് പൂർണ്ണമായി എഴുന്നേറ്റാലല്ലാതെ നിങ്ങൾ എഴുന്നേൽക്കരുത്, എന്തുകൊണ്ടാണ് അവരുടെ ഔറത്ത് വെളിപ്പെട്ടു പോകാതിരിക്കുക, അത് കണ്ടുപോകാതിരിക്കുക. സുബ്ഹാനല്ലാഹ്, എന്താണ് നമ്മുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര എത്ര വസ്ത്രം നമുക്കുണ്ട്, എത്ര വസ്ത്രം നമുക്കുണ്ട്, ഏതെല്ലാം നിറങ്ങളിൽ, ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം തുണികളിൽ. എന്നാൽ നമ്മുടെ മുൻഗാമികൾ അവർ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അനുഭവിച്ച പ്രയാസം ഇങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും. അല്ലാഹു, അവർ പട്ടിണി പാവങ്ങളാണ്, അവർക്ക് നീ വയറു നിറച്ച് ഭക്ഷണം നൽകണമേ. ഈ സഹാബി അബ്ദുല്ലാഹി ബിൻ അമർ പറയുന്നു, ഫതഹല്ലാഹു ലഹു യൗമ ബദ്രിൻ, അല്ലാഹു ബദറിൽ അവർക്ക് വിജയം നൽകി. ഫൻഖലബു ഹീനൻഖലബു വമാ മിൻഹും റജുലു ഇല്ലാ വഖദ് റജഅ ബിജമലിൻ ഔ ജമലൈൻ വക്തസൗ വശബഉ. ബദറിൽ പങ്കെടുത്ത ഓരോ സഹാബിയും ഓരോ ഒട്ടകം അല്ലെങ്കിൽ ഈ രണ്ടൊട്ടകം കൊണ്ടാണ് തിരിച്ചു മടങ്ങിയത്. യുദ്ധാർജിത സ്വത്ത് അല്ലാഹു അവർക്ക് നൽകി, അല്ലാഹു അവർക്ക് വസ്ത്രം നൽകി, അവർക്ക് അല്ലാഹു വയറു നിറയെ ഭക്ഷണം നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അത് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ അത് അവർ പുറപ്പെട്ടു പോകുന്നു. നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ തുല്യതയില്ലാത്ത ധീരതയാണ്. അവർ ധീരരായ ആളുകളാണ്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെയും ഭയപ്പെടാത്തവരായിരുന്നു. അന്നത്തെ ഇസ്ലാമിന്റെ മുസ്ലിം സൈന്യത്തിന്റെ പതാക, വെള്ള പതാക, അത് മുസ്അബ് ഇബ്നു ഉമൈറിന്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായിരുന്നു അന്നത്തെ പതാക ഉണ്ടായിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ സൈന്യത്തെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. പോകുമ്പോൾ ബദറിലെത്തുന്നതിന് മുമ്പ് ഹർറത്തുൽ വബറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നല്ല ധീരതക്കും ശൂരതക്കുമൊക്കെ അറിയപ്പെട്ട ഒരാൾ മുസ്ലിമീങ്ങളുടെ അരികിലേക്ക് വന്നു. അയാൾ വന്നപ്പോ സഹാബികൾക്ക് സന്തോഷമായി. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ താങ്കളുടെ പിൻപറ്റിക്കൊണ്ട് താങ്കളുടെ കൂടെ യുദ്ധം ചെയ്യാനാണ് വന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, തുഅ്മിനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിനും, അല്ലാഹുവിലും അവന്റെ റസൂലിനും നീ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫർജ്, എങ്കിൽ തിരിച്ചു പോവുക. ഫലൻ അസ്തഈന ബിമുശ്രിക്കിൻ, ഞാനൊരിക്കലും ഒരു മുശ്രിക്കിനോട് സഹായം തേടുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പിന്നെയും പുറപ്പെട്ടു. കുറച്ചുകൂടി മുന്നിലെത്തിയപ്പോൾ അയാൾ വീണ്ടും വന്ന് ഇത് തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ചോദ്യം ചോദിച്ചു. അയാൾ അതേ മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരിച്ചു പോകൂ, ഞാനൊരു മുശ്രിക്കിനോട് ഒരിക്കലും സഹായം തേടുകയില്ല. അങ്ങനെ ബൈദാഇൽ വെച്ച് ബൈദാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും അയാൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തുഅ്മിനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അവന്റെ റസൂലിലും നീ വിശ്വസിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, നഅം, അതെ, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൻതലഖ്, എന്നാൽ പുറപ്പെട്ടുള്ളൂ. മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും ഈ ദൗർബല്യങ്ങൾ മുസ്ലിം സൈന്യത്തിനുണ്ടായിട്ടും ആ മുശ്രിക്കിനോട് ആ സമയത്ത് സഹായം അയാളുടെ സഹായം സ്വീകരിച്ചില്ല. അയാൾ അത് മുഖേന മുസ്ലിമാകാൻ അത് കാരണമാവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളുടെ സഹായം സ്വീകരിച്ചില്ല. ഇതിന്റെ അർത്ഥം ഒരു സാഹചര്യത്തിലും മുസ്ലിം അല്ലാത്ത ഒരാളുടെ സഹായം സ്വീകരിച്ചുകൂടാ എന്നല്ല. കാരണം ഫത്ഹ് മക്കയ്ക്ക് ശേഷം സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന സഹാബി മുസ്ലിമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയുധങ്ങൾ പണയത്തിന് വാങ്ങിയിരുന്നു, കടമായി വാങ്ങിയിരുന്നു. അതുപോലെ നമ്മൾ കേട്ടതാണ് ഹിജ്റക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റൈഖിത് എന്ന മുശ്രിക്കായ കാഫറായ ഒരാളുടെ സഹായം സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഒരർത്ഥത്തിലും ഒരു നിലക്കും മുസ്ലിമല്ലാത്തവരുടെ സഹായം തേടിക്കൂടാ എന്ന ഹദീസിന് അർത്ഥമില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം അത് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പുറപ്പെട്ട ആ യാത്രയിൽ അറിയപ്പെട്ട ഒരു സംഭവമാണ്. അങ്ങനെ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തേടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അതിലെ പോകുന്ന യാത്രക്കാരോടും അതിലെ പോകുന്ന ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരോടൊക്കെ അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരാളിൽ നിന്ന് അബൂ സുഫിയാൻ വിവരം ലഭിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരും അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ നേരിടാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അബൂ സുഫിയാന് കിട്ടി. മുസ്ലിമീങ്ങളിൽ നിന്ന് രണ്ടുപേർ സൈന്യത്തിനു മുൻപേ രണ്ടുപേർ മുമ്പേ പോയി ബദറിലെത്തി യാത്രാ സംഘത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞിരുന്നു എന്നാണ്. അബൂ സുഫിയാൻ അവിടെ ചെന്നപ്പോൾ ഒരു വിവരം കിട്ടി, അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്ന് രണ്ടുപേർ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഒട്ടകങ്ങളുടെ കാഷ്ടം അബൂ സുഫിയാൻ അത് ചികഞ്ഞു നോക്കിയപ്പോൾ അതിൽ മദീനയിലെ കാരക്കയുടെ കുരുവിന്റെ ഭാഗം കാണുകയുണ്ടായി. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന ചില വഴികളാണ്. അബൂ സുഫിയാൻ മനസ്സിലായി ഇത് യസ്രിബിലെ കാരക്കയാണ്, അവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ഉടനെ വഴി മാറ്റി പിടിച്ചു, എന്നിട്ട് അതാ ഒരാളെ ദംലം ഇബ്നു അമർ അൽഗിഫാരി എന്നു പേരുള്ള ഒരാളെ നദീറായിക്കൊണ്ട് മക്കയിലേക്ക് പറഞ്ഞയക്കുക. നദീർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് വളരെ വേഗത്തിൽ വാർത്തകൾ എത്തിക്കാൻ വേണ്ടി അതിവേഗത്തിൽ പറഞ്ഞയക്കുന്ന ആൾക്കാണ്, പറഞ്ഞയക്കപ്പെടുന്ന ആൾക്കാണ് നദീർ എന്ന് പറയുക. എട്ടോ പത്തോ ദിവസങ്ങൾ മക്കക്കും മദീനക്കും ഇടയിൽ സാധാരണ ദൂരമുണ്ട്, സാധാരണ യാത്രാ സംഘത്തിന് ദൂരമുണ്ട്. എന്നാൽ ഇതുപോലുള്ള അതിവേഗം പോകുന്നവർ, എന്തെങ്കിലും അത്യാവശ്യ കാര്യം അറിയിക്കാൻ വേണ്ടി പോകുന്നവർ മൂന്ന് ദിവസം കൊണ്ട് മക്കക്കും മദീനക്കും ഇടയിലുള്ള ദൂരം അവർ കടക്കുമായിരുന്നു. അങ്ങനെ ബംബം ഇബ്നു അമർ അൽഗിഫാരി അബൂ സുഫിയാന്റെ സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സഹാബത്തുമിത നേരിടാൻ അതിലുള്ള മുതലുകൾ പിടിച്ചെടുക്കാൻ വരുന്നുണ്ടെന്ന വിവരവുമായി മക്കയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അയാൾ മക്കയിൽ ബസ്നുൽ വാദിയിലെത്തി, അയാളുടെ ഒട്ടകപ്പുറത്ത് നിന്നു, ഒട്ടകത്തിന്റെ മൂക്ക് അത് മുറിച്ചിട്ടുണ്ട്. അയാളുടെ ഒട്ടകപ്പുറത്തുള്ള ആ ഒട്ടകക്കട്ടിൽ അത് അതിന്റെ സ്ഥാനം തിരിച്ചു വച്ചിട്ടുണ്ട്. തന്റെ വസ്ത്രങ്ങൾ അയാൾ കീറി. ഇതൊക്കെ എന്തിനാണ്? കാര്യത്തിന്റെ ഗൗരവം, അത്രയും ഭയങ്കരമായ ഒരു കാര്യം ഇതാ നടന്നിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഉച്ചത്തിൽ അയാൾ ഖുറൈശികൾ കേൾക്കവേ ഉച്ചത്തിൽ വിളിച്ചു, യാ മഅശറ ഖുറൈശ് അല്ലതീമ അല്ലതീമ അംവാലുകും മഅ അബി സുഫിയാൻ ഖദ് അർദ ലഹ മുഹമ്മദുൻ ഫി അസ്ഹാബിഹ് ലാ അറ അൻ തുദ്രികുഹ അൽഗൗസ് അൽഗൗസ്. ഉച്ചത്തിൽ വിളിച്ചു, ഇതാ നിങ്ങളുടെ സ്വത്തുവകകൾ, നിങ്ങളുടെ വ്യവഹാര ചരക്കുകൾ, അതെല്ലാം മുഹമ്മദും കൂട്ടരും പിടിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അൽഗൗസ് അൽഗൗസ്. അതുകൊണ്ട് വേഗം വേഗം അബൂ സുഫിയാനെ സഹായിക്കാൻ ചെല്ലുക. ഇത് മക്കയിൽ ഒരു പ്രകമ്പനം തന്നെ ഉണ്ടാക്കി. ഖുറൈശികൾ ഇത് കേട്ട് ഞെട്ടുകയുണ്ടായി. അവർ അവരുടെ കോപം തിളച്ചു മറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടുമുള്ള അവരുടെ ദേഷ്യം അത് പതിന്മടങ്ങ് വർദ്ധിച്ചു. അവർ എന്ത് ചെയ്തു? അവരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇത് കേട്ടപ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയിലായി. എന്നിട്ട് അവർ പറയുകയാണ്, എന്താണ് മുഹമ്മദും കൂട്ടരും വിചാരിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിചാരിച്ചത്? ഇത് മറ്റാരുടെയെങ്കിലും സ്വത്ത് പോലെയാണോ? ഇത് ഖുറൈശികളുടെ സ്വത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുറൈശികൾ ഏതാണ്ട് എല്ലാവരും അബൂ സുഫിയാന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടത്തിന് ആയി ആ യാത്രാ സംഘത്തിൽ കൊടുത്തുവിട്ടിരുന്നു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും നേരിടാൻ പുറപ്പെടാൻ തീരുമാനിക്കുക. എത്രത്തോളം ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം, അവരിൽ ഓരോരുത്തരും ഓരോ കുടുംബത്തിലെ ഓരോ വീട്ടിലെ ഒന്നുകിൽ അയാൾ നേരിട്ട് പുറപ്പെട്ടു, അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞയച്ചു യുദ്ധത്തിലൂടെ. ആ രൂപത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും നേരിടാൻ വേണ്ടി പുറപ്പെട്ടു. അതിനുവേണ്ടി പോയ കൂട്ടത്തിൽ ഖുറൈശികളിലെ നേതാക്കന്മാരിൽ പ്രമുഖന്മാരിൽ ഒരാൾ പോലും ഒഴിവായിട്ടില്ല. അബൂലഹബ് ഒഴിയും, അബൂലഹബ് അല്ലാത്ത ബാക്കിയൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ബുജഹലും അതുബത്തും ഷൈബത്തും മയ്യത്തും ഒക്കെ പുറപ്പെടാൻ തീരുമാനിക്കുകയാണ്. അബൂലഹബ് മാത്രം പോയില്ല. അബൂലഹബ് എന്ത് ചെയ്തു? ആസ് ഇബ്നു ഹിഷാം എന്നുപേരുള്ള ഒരാളെ പകരം പറഞ്ഞയച്ചു. കാരണം ആസ് ഇബ്നു ഹിഷാം അബൂലഹബുമായി ചില ഇടപാട് നടത്തി, വലിയ കടം കൊടുക്കാറുണ്ട്, പലിശ കുറെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനു പകരം അത് തരേണ്ടതില്ല. പകരം നീ എന്ത് ചെയ്യുക, യുദ്ധത്തിന് വലിയ ചെലവുണ്ട്, യുദ്ധം കൈവശി പോകാൻ പറ്റൂല, അതിനുള്ള ചെലവൊക്കെ വഹിച്ച് പകരം നീ പുറപ്പെടുക എന്ന് പറഞ്ഞ് അബൂലഹബ് ആസ് ഇബ്നു ഹിഷാമിനെ പറഞ്ഞയച്ചു. അവർ പുറപ്പെടുക മാത്രം, അവർ സ്വയം പോവുക മാത്രമല്ല, താല്പര്യമില്ലാത്ത മുസ്ലിമീങ്ങളോട് ചായുള്ള ആളുകൾ അവരെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിതൃ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പുറപ്പെട്ടത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ബദറിൽ ശത്രുപക്ഷത്ത് എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തും പിടിച്ച് ബന്ദിയാക്കുന്നുണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ, കാരണം അവരുടെ കൂടെ ഈ രൂപത്തിൽ നിർബന്ധിക്കപ്പെട്ട് പുറപ്പെട്ടു. നൌഫൽ ബിൻ ഹാരിസ് നബിയുടെ കുടുംബക്കാരനാണ്. അതുപോലെ താലിബ് അഖീൽ അബു താലിബിന്റെ രണ്ടു മക്കളായ താലിബും അഖീലും പുറപ്പെടുന്നുണ്ട്. അവരെല്ലാവരും ബനു ഹാഷിമിൽപ്പെട്ട, അവർക്ക് സംശയമില്ലാത്ത അഥവാ അവർ മുസ്ലിം പക്ഷത്താണ് എന്ന് വിചാരിക്കാത്ത, തങ്ങളെ ചതിക്കുമെന്ന് വിചാരിക്കാത്ത എല്ലാവരെയും നിർബന്ധിച്ച് കൊണ്ടുപോവുകയുണ്ടായി. എന്നാൽ അവർ പുറപ്പെടുന്ന സമയത്ത് ഉമയ്യത്തുബ്നു ഖലഫ്, ഉമയ്യത്തുബ്നു ഖലഫ് ഖുറൈസുകളിലെ പ്രമുഖനാണ്, ഉമയ്യ ആദ്യം പുറപ്പെടാൻ തയ്യാറായില്ല. ഉമയ്യ യുദ്ധത്തിന് പോകൂല എന്നാണ് തീരുമാനിച്ചത്. എന്താണതിന് കാരണം? അതിന് കാരണം ഒരു സംഗതിയുണ്ട്, ഒരു കഥയാണ്. എന്താണത്? ഉമയ്യത്തുബ്നു ഖലഫിന്റെ കൂട്ടുകാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ അൻസാരിയായ, അൻസാരികളിലെ സഹാബിമാരിൽ പ്രമുഖനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഔസ് ഗോത്രത്തിന്റെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മദീനയിലെ സഅദ് മക്കയിലെ ഉമയ്യയുടെ കൂട്ടുകാരനായിരുന്നു. ഉമയ്യയുടെ അവരുടെ കച്ചവട സംഘത്തിനും മറ്റും പല സഹായങ്ങളും, മദീനയിൽ പോകുന്ന വഴിക്കും മറ്റും പല സഹായങ്ങളും സഅദ് ഇബ്നു മുആദ് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിൽ ഹിജ്റ പോയ ശേഷം, മദീനയിലേക്ക് പോയ ശേഷം സഅദ് ഇബ്നു മുആദ്, ശ്രദ്ധിക്കുക, സഅദ് ഇബ്നു മുആദ് മക്കയിലേക്ക് ഉംറക്കായി വന്നിരുന്നു. ഉംറക്കായി വന്നപ്പോ പരിചയമുള്ള ഉമയ്യത്തു ഇബ്നു ഖലഫിന്റെ അടുത്താണ് സഅദ് ഇബ്നു മുആദ് താമസിച്ചത്. കാരണം ഉമയ്യ ഷാമിലേക്ക് പോകുമ്പോൾ മദീനയിലെത്തിയാൽ സഅദിന്റെ വീട്ടിൽ താമസിക്കാറുണ്ട്. അങ്ങനെ ഉമയ്യ ഉമർക്ക് വന്ന സഅദിനോട് പറഞ്ഞു, നീ ഒന്ന് കാത്തിരിക്കുക, തിരക്കൂട്ടരുത്, ഒന്ന് ഉച്ചയായാൽ ആളുകൾക്ക് ഒരു അശ്രദ്ധയിലായാൽ എന്തു ചെയ്യുക, നീ പോ എന്നിട്ട് തവാഫ് ചെയ്യുക. കാരണം മദീനക്കാരോട് ഖുറൈശികൾക്ക് ദേഷ്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഭയം കൊടുത്തു എന്നതുകൊണ്ട്, ബാക്കി സഹാബിമാർക്ക് അഭയം കൊടുത്തു എന്നതുകൊണ്ട് ദേഷ്യമുണ്ട്. അങ്ങനെ ഇരിക്കെ ഉമയ്യ പറഞ്ഞതുപോലെ ആ സമയത്ത്, ഉച്ച സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുന്ന സമയത്ത് അബൂജഹൽ അവിടുത്തേക്ക് വന്നു. അബൂജഹൽ വന്നു, ലഅനഹുല്ലാഹ്, അവൻ പറഞ്ഞു, മൻ ഹാദല്ലദീ യതൂഫു ബിൽ കഅബ, ആരാണ് ഈ കഅബ ഇപ്പോൾ തവാഫ് ചെയ്യുന്നത്? فقال سعد عن سعد، سعد برني عن سعدان، فأبو جهل برني تطوف بالكعبة آمن وقد آويت محمد الأصحاب. നീ ഇപ്പോൾ ഒരു പേടിയും പേടിക്കാതെ, ആരെയും പേടിക്കാതെ നിർഭയനായി കഅബ തവാഫ് ചെയ്യുകയാണോ? മുഹമ്മദിനും കൂട്ടർക്കും നിങ്ങളല്ലേ അഭയം കൊടുത്തത്, എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഒരു പേടിയില്ലാതെ ധൈര്യസമേതം തവാഫ് ചെയ്യുകയാണോ എന്ന് അബൂജഹൽ ചോദിച്ചു. സഅദ് പറഞ്ഞു, നഅം, അതെ. അങ്ങനെ അവർ രണ്ടുപേരും കുഴപ്പത്തിലായി, രണ്ടുപേരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അപ്പൊ ഉമയ്യ, ഉമയ്യത്ത് ഇബ്നു ഖലഫ് സഅദിന്റെ കൂട്ടുകാരൻ, സഅദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ലാ തർഫഉ സൗതക അലാ അബിൽ ഹക്കം, അബുൽ ഹക്കമിന്റെ നേരെ നീ ഇങ്ങനെ ഒച്ചയിടരുത്. ആരുടെ നേരെ? അബൂജഹലിന്റെ നേരെ ഒച്ചയിടരുത്. കാരണം ഫഇന്നഹു സയ്യിദു അഹ്ലിൽ വാദി, ഈ താഴ്വരയിലെ നേതാവാണല്ലോ ഇയാള് എന്ന് അബൂജഹലിനെ കുറിച്ച് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ആര് പറഞ്ഞു? ഉമയ്യത്തുബ്നു ഖലഫ് പറഞ്ഞു. ഇത് കേട്ടപ്പോ സഅദിന് ദേഷ്യം വന്നു. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഇൻ മനഅതനി അൻ അതൂഫ ബിൽ ബൈത്തി ലഖ്തഅന്ന മച്ചറക ബിശാം, നീ ഞാൻ തവാഫ് ചെയ്യുന്നത് തടഞ്ഞാൽ ഷാമിലേക്കുള്ള നിങ്ങളുടെ കച്ചവട യാത്രയുണ്ട്, അത് ഞാൻ മുടക്കും എന്ന് ഷാദ് പറഞ്ഞു. വീണ്ടും ഉമയ്യ പറഞ്ഞു, ഇതാ അബൂജഹലിന് നേരെ ഒച്ചെടുക്കരുത്. അപ്പൊ ഷാദിന് ദേഷ്യം വന്നിട്ട് ഷാദ് പറഞ്ഞു, ഷാദ് പറയുകയുണ്ടായി, ദഅന അൻക, നീ വിട്ടേക്ക്. ഫഇന്നി സമിഅ്തു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അമു അന്നഹു ഖാതിലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ മുസ്ലിമീങ്ങൾ നിന്നെ കൊല്ലു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരോടാ പറയുന്നത്? അബൂജഹലിനോടല്ല, പിന്നെ ഉമ്മയോട് പറഞ്ഞു. ഉമ്മയെ ചോദിച്ചു, ഇയായി എന്നെയോ? പറഞ്ഞു, അതെ. എവിടെ വെച്ച്? എവിടെ വെച്ചാണ്? മക്കയിൽ വെച്ചാണോ? അതൊന്നും എനിക്കറിയില്ല, കൊല്ലു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമയ്യ ഇബ്നു ഖലഫ പറഞ്ഞു, മുഹമ്മദ് കളവ് പറയുക, മുഹമ്മദ് കളവ് പറയുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമയ്യ ഇബ്നു ഖലഫ വീട്ടിലേക്ക് പോയി, വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, ഷാദ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ, മുഹമ്മദ് പറയുന്നുണ്ട് അവരെന്നെ കൊല്ലുമെന്ന്. അപ്പൊ ഉമയ്യയുടെ ഭാര്യ പറഞ്ഞു, ആണോ? അല്ലാഹ്, മുഹമ്മദ് കളവ് പറയുക എന്ന് ഭാര്യയും പറഞ്ഞു. അങ്ങനെ ഉമയ്യ തീരുമാനിക്കാണ്, ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, മക്ക വിട്ടു പോവുകയില്ല, മക്ക വിട്ടു പോകുന്ന പ്രശ്നമില്ല എന്ന് ഉമയ്യ ഇബ്നു ഖലഫ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, ബദറിന് പുറപ്പെടുന്ന സമയം വന്നപ്പോ ഉമയ്യക്ക് ഉമ്മയൊന്നും മടിച്ചു, പക്ഷെ അള്ളാഹുവിന്റെ ഖദർ അത് ഒരിക്കലും നടപ്പാകാതെ പോവുകയില്ല. യുദ്ധത്തിന് കുറൈശികളൊക്കെ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ ഉമയ്യ ഇബ്നു ഖലഫ് പോകുന്നില്ല എന്നും തീരുമാനിച്ചു. ഉമയ്യ ഇബ്നു ഖലഫ് പോവുകയില്ല എന്നും തീരുമാനിച്ചു. ആ സമയത്ത് ഉമയ്യ പോകില്ല എന്നറിഞ്ഞപ്പോ കുറൈശികളിൽ ഒരുത്തിന് എന്ത് ചെയ്തു, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു തരം സുഗന്ധമുണ്ട്, ഒരു പുകക്കുന്ന സുഗന്ധം, അത് ഉമയ്യയുടെ മുന്നിൽ ഒരാൾ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, പുകച്ചോ, നീ ആണല്ലോ പെണ്ണാണ്, യുദ്ധത്തിന് വരാത്ത നീ ആണല്ലോ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അത് മുന്നിൽ കൊണ്ടുവച്ചു. ഇതുണ്ടായപ്പോ ഉമയ്യക്ക് എന്തില്ല, സഹിക്കാൻ പറ്റിയില്ല. ഒരാള് പൗരുഷത്തെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉമയ്യ പോകാൻ തീരുമാനിച്ചു. പോകാൻ തീരുമാനിച്ച് ഭാര്യയോട് ചെന്ന് സംഭവം പറഞ്ഞു, ഞാനിങ്ങനെ പോവുകയാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, താങ്കൾ ഓർക്കുന്നില്ലേ, അഹൂഖൽ യസ്രിബ്, യസ്രിബുകാരനായ നിങ്ങളുടെ സഹോദരൻ എന്താണെന്ന് പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ എന്ന് ഭാര്യ ചോദിച്ചു. എന്നിട്ട് ഉമയ്യ വിട്ടില്ല, ഉമയ്യ പുറപ്പെട്ടു, ബദറിലേക്ക് പുറപ്പെട്ടു. ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളിൽ ആരുണ്ടായിരുന്നു? മൈത്തുൻ ഖൽഫുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഉമയ്യ പോകാതിരിക്കാൻ ഇങ്ങനെ ഒരു കാരണമുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അവർ പുറപ്പെട്ടു. മുശ്രിക്കുകൾ അവരുടെ സർവസന്നാഹങ്ങളുമായി പുറപ്പെട്ടു. 1300 പോരാളികൾ അവരുടെ സൈന്യത്തിലുണ്ടായിരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിന്റെ 3 ഇരട്ടിയിലധികം പോരാളികൾ, 100 കുതിരകൾ, 600 പടയങ്കികൾ, അതുപോലെ ഒരുപാട് എണ്ണമില്ലാത്ത ഒട്ടകങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് അവർ പുറപ്പെട്ടത്. ആ സൈന്യത്തിന്റെ നേതാവ് അബൂജഹലായിരുന്നു, ലഅനഹുല്ലാഹ്. അവനായിരുന്നു ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂലിനുമെതിരിൽ പുറപ്പെട്ട ആ സൈന്യത്തിന്റെ നേതാവ്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് അവർക്ക് വേറൊരു പേടി പെട്ടെന്ന് ഉണ്ടായി. കാരണം മുശ്രിക്കുകൾക്ക് ഒരു കാര്യത്തിൽ ആ സമയത്ത് ആശങ്കയുണ്ടായി. എന്തെന്ന് പറഞ്ഞാൽ, ഖുറൈശികളും കിനാന ഗോത്രവും തമ്മിൽ മുമ്പ് പ്രശ്നമുണ്ടായിട്ടുണ്ട്, യുദ്ധം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു പേടി തോന്നി. അതായത് നമ്മളെങ്ങാനും ഇനി പുറപ്പെട്ടാൽ കിനാന ഗോത്രക്കാർ പിന്നിൽ നിന്ന് വന്ന് നമ്മൾ ആക്രമിച്ചേക്കുമോ എന്നൊരു പേടി ഖുറൈശികൾക്കുണ്ടായി. അങ്ങനെ ആ പേടി, ആ ചർച്ച വന്ന് ഏതാണ്ട് അവർ യുദ്ധത്തിനുള്ള തീരുമാനം തന്നെ മാറ്റിയേക്കുമോ എന്ന രൂപത്തിൽ ചർച്ചയെത്തി. ആ സമയത്ത് അതാ ഇബ്ലീസ്, അവൻ സൊറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ വരികയാണ്. സൊറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ, കിനാന ഗോത്രത്തിന് വലിയ നേതാവാണ്, അയാളുടെ വേഷത്തിൽ വന്നിട്ട് ഇബ്ലീസ് അവരോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ കാര്യത്തിൽ ഞാനുണ്ട്, കിനാന ഗോത്രങ്ങൾ ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു സൂറത്തു അൽ അൻഫാലിൽ പറഞ്ഞിട്ടുള്ളത്. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم وإذ زين لهم الشيطان أعمالهم പിശാജ് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അലങ്കരിച്ച് അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുത്ത സന്ദർഭം അവർ പറഞ്ഞു പിശാജ് അവരോട് പറഞ്ഞു ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ് ഇന്ന് ജനങ്ങളിൽ ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല വഇന്നീ ജാറുൽ ലക്കും ഞാനുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് അഭയം നൽകാൻ നിങ്ങളുടെ സഹായിയായ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ എന്നാൽ രണ്ട് സംഘങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയപ്പോൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ നഖസ അല അഖിബൈ അവൻ വന്ന വഴിയെ പിന്തിരിഞ്ഞോടി വഖാൽ അവൻ പറഞ്ഞു ഇന്നി ബരീ ഉമ്മിൻകും ഞാൻ നിങ്ങളുമായി ബന്ധം ഒഴിവാൻ നിങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇന്നി അറാ മാലാ തറവു നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് എന്താണ് മലായിക്കത്ത് ബദറിൽ ഇറങ്ങി വരുന്നത് ആര് കണ്ടു ബിലീസ് കണ്ടു ഇന്നി അഖാഫുല്ലാ എനിക്ക് അള്ളാഹുവിനെ പേടിയാണ് അള്ളാഹു ശദീദുൽ ഇഖാബ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞവൻ പിന്തിരിഞ്ഞോടി സുറാഖയുടെ വേഷത്തിൽ ഇവരുടെ കൂടെ സഹായിക്കാൻ വന്ന പിശാജ് മലായിക്കത്തിന് കണ്ടപ്പോൾ പിന്തിരിഞ്ഞ് പേടിച്ച് ഓടുകയുണ്ടായി അങ്ങനെ കിനാന ഗോത്രത്തെ പേടിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് ഖുറൈശികൾ പുറപ്പെടുകയാണ് ഖുറൈശി സൈന്യം ഈ പറഞ്ഞ അവരുടെ ഹദ്ദും ഹദീ അവരുടെ ഹദ്ദും ഹദീദുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള സഹാബത്തിനോടുള്ള പകയുമായി അതോടൊപ്പം അവരുടെ മൂർച്ചയേറിയ ആയുധങ്ങളുമായി അവർ പുറപ്പെട്ടു അള്ളാഹുവിനോടും റസൂലിനോടും എതിർ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു അവരുടെ കൂടെ അവരുടെ സൈന്യത്തിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകളുണ്ടായിരുന്നു പെണ്ണുങ്ങളുണ്ടായിരുന്നു അവർ ദഫുമുട്ടി പാട്ടുപാടുമായിരുന്നു മുസ്ലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടുമായിരുന്നു അങ്ങേറ്റ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ അഹങ്കാരത്തിന്റെ താൻ പോരുമയുടെ വീരവാദങ്ങൾ മുഴക്കി അവർ യുദ്ധത്തിനത പുറപ്പെടുകയാണ് അതുകൊണ്ടാണ് അല്ലാഹു എന്തു പറഞ്ഞത് വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറ വരിആ അന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത് നിങ്ങളൊരു കൂട്ടരെ പോലെ ആകരുത് അവരവരുടെ വീടുകളിൽ നിന്ന് അവരുടെ നാട്ടിൽ നിന്ന് അഹങ്കാരത്തോടെ അവർക്ക് കിട്ടിയ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് അതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ അവരുടെ വീറും അവരുടെ ശൂരതയും ഒക്കെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ പുറപ്പെട്ടതുപോലെ ആ ആളുകളെ പോലെ നിങ്ങളാകരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് അത് അവരുടെ ഈ സൈന്യത്തെ കുറിച്ചാണ് അങ്ങനെ അവർ പുറപ്പെട്ടു ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് അബൂ സുഫിയാൻ മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തു ഇപ്പോൾ ഇവിടെ എത്തും ബദറിലെത്തും എന്ന് അബൂ സുഫിയാന് മനസ്സിലായി ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വരുന്നത് മനസ്സിലാക്കുകയും എന്നിട്ട് വഴി മാറ്റി പിടിക്കുകയും ചെയ്തു സാധാരണ മക്കയിലേക്ക് പോകുന്ന വഴിയിലൂടെ പോകാതെ കടലിന്റെ തീരത്തുകൂടെയുള്ള വഴി അബൂ സുഫിയാൻ തെരഞ്ഞെടുത്ത് അങ്ങനെ മക്കയിലേക്ക് പുറപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പിടിയിൽ ഇനി പെടുകയില്ല രക്ഷപ്പെട്ടു എന്ന് അബൂ സുഫിയാന് മനസ്സിലായി ആ സമയത്ത് അബൂ സുഫിയാൻ എന്തു ചെയ്തു മക്കാരുടെ ഖുറൈശികളുടെ അടുത്തേക്ക് വീണ്ടും ഖുറൈശികളുടെ അരികിലേക്ക് വീണ്ടും ഒരു സന്ദേശവാഹകനെ അയച്ചു എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല കാരണം നിങ്ങൾ എന്തിനാണ് വന്നത് നിങ്ങളുടെ ഈ കച്ചവട സംഘത്തെ അതിലുള്ള വസ്തുക്കളെ അതിനൊക്കെ സംരക്ഷിക്കാനാണ് നിങ്ങൾ പുറപ്പെട്ടത് അത് രക്ഷപ്പെട്ടു ഇനി ഈ സംഘം മുഹമ്മദിന്റെ പിടിയിൽപ്പെടുകയില്ല ഇവിടെ നിങ്ങൾ തിരിച്ചുപോയിക്കോളൂ എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു ആ സന്ദേശം ഖുറൈശികൾക്ക് എത്തിച്ചു ആ സമയത്തേക്ക് ഖുറൈശികൾ ഈ സൈന്യം ജുഹ്ഫയിൽ എത്തിയിട്ടുണ്ടായിരുന്നു മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ജുഹ്ഫയിൽ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സന്ദേശം കിട്ടി ഖുറൈശികൾക്ക് തിരിച്ചുപോകാനുള്ള സന്ദേശമാണ് അബൂ സുഫിയാൻ നൽകുന്നത് പക്ഷെ ആ സമയത്ത് ഖുറൈശികളുടെ നേതാവ് അബൂ ജഹൽ അവൻ പറഞ്ഞു ഇല്ല നമ്മൾ തിരിച്ചു പോവുകയില്ല നമ്മൾ ബദറിൽ ചെല്ലും എന്നിട്ട് മൂന്ന് ദിവസം അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് നമ്മൾ ഒട്ടകങ്ങൾ അറുക്കും, ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിപ്പിക്കും, നമ്മൾ കള്ളുകുടിക്കും. എന്നിട്ട് നർത്തകിമാർ അവർ പാട്ടുകൾ പാടും. അറബികൾ മുഴുവൻ അറിയട്ടെ നമ്മുടെ ഈ സൈന്യത്തെ കുറിച്ച്, നമ്മുടെ ഈ വരവിനെ കുറിച്ച്, നമ്മൾ ഈ വന്ന വരവിനെ കുറിച്ച് അവരറിയട്ടെ. അങ്ങനെ പിന്നീട് ഇനിയുള്ള കാലം ആളുകളൊക്കെ അവളെ പേടിക്കണം. നമ്മളെ കുറിച്ചുള്ള ഒരു ഹൈബ ചോര, ഒരു ഗാംഭീര്യം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് അബൂജഹൽ പറഞ്ഞു. അവൻ തിരിച്ചു പോകാൻ തയ്യാറായില്ല, കൂടെ ഉള്ളവരെ സമ്മതിച്ചുമില്ല. ആ സമയത്തുണ്ടായ മറ്റൊരു സംഭവമാണ് ഇവിടെ ബനു സുഹറ എന്ന് പറയുന്ന ഒരു ഗോത്രം. ആ ഗോത്രക്കാരാണ് സുഹരികൾ എന്ന് പറയുക. ആ ഗോത്രം ഖുറൈശികളുടെ കൂടെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ പുറപ്പെട്ടിരുന്നു. ഖുറൈശികളുടെ കൂടെ ബനു സുഹറ ഗോത്രം പുറപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് പുറപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, അവരുടെ കൂട്ടത്തിൽ ബനു സുഹറ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മഹ്റമ ഇബ്നു ഔഫൽ എന്ന് പറയുന്ന ആൾ തന്റെ സാധനങ്ങളുമായി, തന്റെ കച്ചവട ചരക്കുമായി അബൂ സുഫിയാന്റെ സംഘത്തിലുണ്ട്. ശ്രദ്ധിക്കണം, ബനു സുഹറയിൽപ്പെട്ട മഹ്റമ ഇബ്നു ഔഫൽ എന്ന് പറയുന്ന ആൾ അബൂ സുഫിയാന്റെ സംഘത്തിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തെ അവരാക്രമിച്ചാൽ ഇദ്ദേഹം അതിൽപ്പെടും. അതുകൊണ്ടാണ് ബനു സുഹറക്കാർ, ഈ സുഹറ ഗോത്രക്കാർ, ബനു സുഹറ എന്ന് പറയുന്ന ഗോത്രം, ബനു സുഹറ എന്ന് പറയുന്ന ഗോത്രം അബൂജഹലിന്റെ കൂടെ പുറപ്പെട്ടത്. പക്ഷെ അബൂ സുഫിയാൻ സംഘവും രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട അവരുടെ ഹലീഫായിരുന്ന, ഹലീഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ ഗോത്രത്തിലല്ല, പക്ഷെ ഹെൽഫ് മുഖേന ഒരു പ്രത്യേക ബന്ധമാണ് ഹെൽഫ് എന്ന് പറയും. ചില ഗോത്രങ്ങളിൽ ചില ആളുകൾ ഹെൽഫ് മുഖേന അതിലെ ആളായി, അതിന്റെ സഹചാരിയായി തീരും. അങ്ങനെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അഹ്നസ് ഇബ്നു ശുറൈഖ് എന്ന് പേരിലൊരാളുണ്ടായിരുന്നു. അഹ്നസ്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് അഹ്നസ് എന്നല്ല, ഉബൈ എന്നായിരുന്നു. ഉബൈ ഇബ്നു ശുറൈഖ് മുസ്ലിം എന്നുമല്ല, കാഫിറാണ്. പക്ഷെ ആൾ ബനു സുഹറക്കാരോട് പറഞ്ഞു, ഇതാ നമ്മൾ എന്തിനാണ് പുറപ്പെട്ടത്? നമ്മൾ പുറപ്പെട്ടത് നമ്മളെ കൂട്ടത്തിൽ നിന്ന് അബൂ സുഫിയാന്റെ കൂടെ പോയ ആളെ രക്ഷപ്പെടുത്താനാണ്, നമ്മുടെ സമ്പത്ത് കാക്കാനാണ്. അത് രക്ഷപ്പെട്ടു കഴിഞ്ഞു, അത് സുരക്ഷിതമായി, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടില്ല, യുദ്ധത്തിന് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഈ ആള് പറയുന്ന അബൂജഹലിന്റെ വാക്കുകൾ കേൾക്കണം, നിങ്ങൾ എന്ത് ചെയ്തോ തിരിച്ചു പുറപ്പെട്ടോ, നിങ്ങൾ ഭീരുക്കളാണ് എന്ന് ഇതിനു ശേഷം ആരെങ്കിലും പറഞ്ഞു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പഠിക്കണം, ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ തിരിച്ചു പോയതെന്ന് പറഞ്ഞാൽ മതി. ആ ഭീരുത്തന്റെ പേരിൽ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചു പോവുക എന്ന് പറഞ്ഞ് അബൂജഹലിന്റെ വാക്ക് കേൾക്കാതെ ജുഹ്ഫയിൽ വെച്ച് ബനു സുഹറ ഗോത്രം മുഴുവൻ പുറപ്പെട്ടു. ബനു സുഹറയിൽപ്പെട്ട ഒരൊറ്റ ഒരുത്തൻ എന്ത് ചെയ്തില്ല, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അവർ 100 ആളുകളുണ്ടായിരുന്നു, 300 ഉണ്ടായിരുന്നു എന്നും ചില റിവായത്തുകളുണ്ട്. മനസ്സിലായില്ലേ? 100 അല്ലെങ്കിൽ 300 ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഒന്നാകെ തിരിച്ചുപോയി. അതിനുശേഷമാണ് ഇയാൾക്ക് അഹ്നസ് എന്ന് പേര് വന്നത്. അഹ്നസ് എന്ന പിന്മാറ ഖന്നാസ് എന്ന് കേട്ടിട്ടില്ലേ, പിന്മാറിക്കളയുന്ന ആൾ എന്നർത്ഥം. പക്ഷെ അതിനുശേഷം ബനു സുഹറയിൽ ഇയാൾക്ക് വലിയ സ്ഥാനം ലഭിച്ചു. ഇയാൾ അഭിപ്രായം ജനങ്ങളൊക്കെ പരിഗണിക്കുന്ന, എന്ത് കാര്യത്തിൽ ഇയാളോട് അഭിപ്രായം ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായി. എന്താ കാരണം, എന്തിനായി രക്ഷപ്പെട്ടത്? എത്ര വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്? ഇയാൾ പറഞ്ഞത് കേട്ടതുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. അത് പിന്നീട് അവർക്ക് മനസ്സിലായി. ആ യുദ്ധം മുശരിക്കുകളുടെ വലിയ നാശത്തിൽ കലാശിച്ചു. പോയിരുന്നെങ്കിൽ നമ്മളും അതിൽ പെട്ടുപോകുമായിരുന്നു. ഇയാളുടെ വാക്ക് കേട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന നിലക്ക് ബനു സുഹറ പിന്നീട് അഹ്നസിനെ ഏത് കാര്യത്തിനും അഭിപ്രായം, അഹ്നസിന്റെ അഭിപ്രായം പരിഗണിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ബനു സുഹറ തിരിച്ചുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബക്കാർ ബനു ഹാഷിം, അവരും ബദറിൽ മുശരിക്കുകളുടെ കൂടെ പലരുമുണ്ട്. നേരത്തെ പറഞ്ഞതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അവർ നിർബന്ധിക്കപ്പെട്ട് വന്നതാണ്. അവരും തിരിച്ചു പോകാൻ ഒരുങ്ങി. ആ സമയത്ത് അബൂജഹൽ കടുത്ത വാക്കുകൾ പറഞ്ഞു, ഒരിക്കലും പോകാൻ സമ്മതിക്കുകയില്ല, ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള സൈന്യമത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും നേരിടാൻ വേണ്ടി പുറപ്പെടുക. ഇൻഷാല്ലാഹ് ഈ ചരിത്രത്തിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. والله تعالى أعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.